പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ അടുത്ത് പരിശോധിക്കുകയാണ് നമ്മൾ. അവിടുത്തെ വ്യക്തിത്വം, അവിടുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്, സ്വന്തമായി സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പഠനവും ധ്യാനവും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ പ്രവർത്തനത്തിൽ ഒരു നല്ല പങ്ക് പിശാചു ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് പിശാചു ബഹിഷ്കരണത്തിൻ്റെ അർത്ഥം? ആരാണ് പിശാചുക്കൾ? എന്താണ് അവരുടെ പ്രവർത്തനം? എങ്ങനെയാണ് ബഹിഷ്കരിക്കുന്നത്? ഇതൊക്കെ നമ്മൾ വിശദമായി ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചർച്ചാവിഷയമാക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ പിശാചുക്കളുടെ ഉത്ഭവത്തെക്കുറിച്ചാണ്. ആ ഉത്ഭവവും ഇന്ന് അവരുടെ പ്രസക്തിയും. ആരാണ് ഈ പിശാചുക്കൾ? എങ്ങനെയാണ് അവ ഉണ്ടായത്? ബൈബിള് വളരെ വ്യക്തമായ ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പിശാചുക്കൾ എങ്ങനെ ഉണ്ടായി എന്ന് കൃത്യമായി ബൈബിൾ പറയുന്നില്ല. പക്ഷേ ചില സൂചനകൾ നമുക്ക് കാണാം. ആ സൂചനകളെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചിത്രം ഇതാണ്. സ്വയമേവ സ്വഭാവേന നന്മയായി ദൈവം സൃഷ്ടിച്ച മാലാഖമാർ അഥവാ ശുദ്ധാത്മാക്കൾ തങ്ങളുടേതായ പാപം മൂലം ദൈവത്തിനെതിരായി തിരിയുകയും അങ്ങനെ അശുദ്ധാത്മാക്കൾ പിശാചുക്കൾ ആയി തീരുകയും ചെയ്തു എന്നതാണ് ചിത്രം. ഇതിന് ഉപോദ്ബലകമായി ബൈബിളിലെ ചില വാക്യങ്ങൾ നമുക്ക് ലഭ്യമാണ്. പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാമത്തെ അധ്യായം നാലാമത്തെ വാക്യം നമ്മളിപ്രകാരം വായിക്കും. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല, വിധി ദിനം വരെ സൂക്ഷിക്കുന്നതിനായി അവരെ അവിടുന്ന് നരകത്തിലെ ഇരുൾ കുഴികളിലേക്ക് തള്ളിവിട്ടു. അപ്പോൾ പാപം ചെയ്ത ദൂതന്മാരെക്കുറിച്ച് ഒരു സൂചന പത്രോസിൻ്റെ ലേഖനത്തിലുണ്ട്. നമുക്കറിയാം സാത്താൻ ദൈവസന്നിധിയിൽ പ്രവേശമുള്ള ഒരു ദൂതനായിരുന്നുവെന്നും പിന്നീടാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടതെന്നൊക്കെയുള്ള ചിത്രങ്ങൾ. ഇവിടെ പാപം ചെയ്ത ദൂതന്മാരെക്കുറിച്ച് പറയും. എന്താണ് ഈ പാപമെന്ന് ബൈബിൾ ഒരിടത്തും പറയുന്നില്ല. ചില വ്യംഗ്യമായ സൂചനകൾ ഒഴിച്ചാൽ യൂദാ എഴുതിയ ലേഖനം ആറാമത്തെ വാക്യത്തിൽ വേറൊരു പരാമർശമുണ്ട്. സ്വന്തം നില മറന്ന് തങ്ങളുടേതായ വാസസ്ഥാനം ഉപേക്ഷിച്ച് കളഞ്ഞ ദൂതന്മാരെ മഹാദിനത്തിലെ വിധി വരെ അവിടുന്ന് അന്ധകാരത്തിൽ നിത്യബന്ധനത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നോർക്കുക. സ്വന്തം നില മറന്നുപോയ ദൂതന്മാരെക്കുറിച്ചാണ് ഇവിടെ സൂചന. അപ്പം പത്രോസിൻ്റെ രണ്ടാം ലേഖനമാവട്ടെ, യൂദാ എഴുതിയ ലേഖനമാകട്ടെ, രണ്ടും അധപ്പതിച്ച മാലാഖമാരെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ഈ അധപ്പതിച്ച പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തിനെതിരായി തിരിഞ്ഞ മാലാഖമാരാണ് പിശാചുക്കൾ എന്നതാണ് ബൈബിൾ നൽകുന്ന പൊതുവായ പ്രബോധനം. ഈ മാലാഖമാർ, അധപ്പതിച്ച മാലാഖമാർ, ഒരു സംഘടിത ശക്തിയായിട്ടാണ് നിൽക്കുക. ഒരു നേതാവുണ്ടവർക്ക് ആ നേതാവിനെ സാത്താൻ എന്ന് വിളിക്കും. ലൂസിഫർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. പ്രകാശധാരി എന്നാണ് ലൂസിഫർ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇപ്പോൾ ഒരു മുഖ്യദൂതനായിരുന്ന സാത്താൻ ദൈവത്തിനെതിരായി തിരിയുകയും ആ പാപത്തിലൂടെ ഒരു വലിയ സമൂഹം മാലാഖമാരെ തൻ്റെ കൂടെ അധപ്പതനത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്ന ഒരു വിശദീകരണമാണ് ബൈബിളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. വെളിപാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് വീണ്ടും പ്രതീകങ്ങളിലൂടെയുള്ള ചില സൂചനകൾ കാണും. 12-ാമത്തെ അധ്യായം 3-4 വാക്യങ്ങൾ. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം, അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ, അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-ൽ 1 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. സ്വർഗത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ ഉഗ്രസർപ്പം സർവശക്തനൻ്റെ ഒരു പ്രതിയോഗിയായി പ്രത്യക്ഷപ്പെടുന്ന 7 തലയും 10 കൊമ്പും തലകളിൽ 7 കിരീടവും, 7, 10 എല്ലാം പൂർണ്ണതയുടെ അടയാളങ്ങളാണ് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ സർവശക്തൻ്റെ ഒരു പാരഡിയായി ബദലായി നിൽക്കുന്ന ഈ സർപ്പം ആകാശ നക്ഷത്രങ്ങളിൽ 3-ൽ 1 വാലുകൊണ്ട് വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു എന്ന് പറയുന്നത് മാലാഖമാരുടെ പതനത്തെക്കുറിച്ചുള്ള ഒരു പ്രതീകാത്മകമായ വിവരണമാകാം എന്ന് കരുതുന്നവരുണ്ട്. തുടർന്ന് 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണാം. അനന്തരം സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. സ്വർഗത്തിൽ നടന്ന യുദ്ധത്തെക്കുറിച്ചുള്ള പരാമർശവും പ്രതീകങ്ങളിലൂടെ തന്നെയാണ്. ഇതൊന്നും അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കേണ്ടതല്ല. ഇപ്പോൾ ദൈവം നന്മയായി സൃഷ്ടിച്ച മാലാഖമാർ ഏതോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തിന്മയ്ക്ക് അധീനമായിത്തീരുന്നു. തങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ദുരുപയോഗിച്ച് അവർ ദൈവത്തിനെതിരെ തിരിയുകയും അങ്ങനെ നന്മയുടെ അരൂപികളായിരുന്നവർ തിന്മയുടെ ശക്തികളായി തീരുകയും ചെയ്തു. ഇനി അങ്ങോട്ട് ഉള്ളത് ദൈവത്തിനെതിരായി നിൽക്കുന്ന ശക്തികളാണ്. ഇങ്ങനെയാണ് ബൈബിള് പൊതുവെ ഈ പിശാചുക്കളുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയുക. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം മൂന്നാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം ഇങ്ങനെ കാണും, പാപം ചെയ്യുന്നവർ പിശാചിൽ നിന്നുള്ളവനാണ്, എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവർത്തനം നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ് പിശാച്, അഥവാ പിശാചിൻ്റെ ഉത്ഭവം തന്നെ പാപത്തിൽ നിന്നാണ്. പിശാചിനെ ദൈവം സൃഷ്ടിച്ചതാണോ അതോ തന്നെ ഉണ്ടായതാണോ? തനിയെ ഒന്നും ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. പല പുരാതന മതങ്ങളിലും നന്മയുടെയും തിന്മയുടേതുമായ രണ്ടു ദൈവങ്ങളെക്കുറിച്ച്, രണ്ട് ശക്തികളെക്കുറിച്ച് പരാമർശമുണ്ട്. അന്ധകാരത്തിൻ്റെ ദൈവവും പ്രകാശത്തിൻ്റെ ദൈവവും. അത് അഹുര മസ്ദ എന്നും അഹ്രിമാനെന്നും സൊറോവാസ്ട്രിയൻ മതത്തിൽ പറയും. ദേവന്മാരെന്നും അസുരന്മാരെന്നും നമ്മൾ ഭാരതത്തിൽ പറയും. ദേവ അസുര സങ്കല്പങ്ങളും അതുപോലെ തന്നെ അഹുര മസ്ദ അഹ്രിമാൻ സങ്കല്പങ്ങളുമെല്ലാം നന്മയുടെ തിന്മയുടെ രണ്ട് ശക്തികളായി, തുല്യശക്തികളായി കാണുന്നതാണ്. പക്ഷേ ഇങ്ങനെ രണ്ട് തുല്യശക്തികൾ, തുല്യമായി നിത്യമായ രണ്ട് ശക്തികളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ബൈബിൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം, അത് പിശാചാവട്ടെ മാലാഖയാവട്ടെ, എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ, അവൻ നന്മ മാത്രമാണ്. ഇനി നന്മ മാത്രമായ ദൈവത്തിൽ നിന്ന് എങ്ങനെ തിന്മ കടന്നു വന്നു, ഇത് നമുക്ക് മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു നിഗൂഢ സത്യമായിട്ടാണ് ബൈബിൾ കണക്കാക്കുന്നത്. സഭാ പ്രബോധനങ്ങളും അങ്ങനെയാണ് കിട്ടുക. പക്ഷേ സഭ പഠിപ്പിക്കുന്നതും ബൈബിൾ എടുത്തു കാണിക്കുന്നതുമായ ഒരു പ്രത്യേക കാര്യം, ദൈവം നന്മയായി സൃഷ്ടിച്ച ഈ സൃഷ്ടി ദൈവത്തിന് വിധേയമായി കഴിയുന്നതിന് പകരം ദൈവമാകാൻ ശ്രമിക്കുകയും സ്വയം ദൈവത്വം ഏറ്റെടുക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് ദൈവത്തിൽ നകന്നു പോവുകയും ചെയ്തു. അങ്ങനെ ഒരു കലാപത്തിന് തുടക്കം കുറിക്കുകയാണ്. തിന്മ ഈ സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് ഉണ്ടാവുക. ഇതിനെക്കുറിച്ച് കത്തോലിക്കാ സഭയുടെ സാർവത്രിക മതബോധനം ഏകദേശം ചില രൂപങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. സാത്താൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അത് 391 മുതൽ 395 വരെയുള്ള ഖണ്ഡികകളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദ ഫോൾ ഓഫ് ദ ഏഞ്ചൽസ് അഥവാ മാലാഖമാരുടെ പതനം എന്ന ശീർഷകത്തിലാണ് കൊടുക്കുക. ഇപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് പറയുമ്പോൾ, ദ ഡെവിൾ ആൻഡ് അതർ ഡീമൻസ് വെർ ഇൻഡീഡ് ക്രിയേറ്റഡ് നാച്ചുറലി ഗുഡ് ബൈ ഗാഡ് ബട്ട് ദേ ബിക്കെയിം ഈവിൾ ബൈ ദെയർ ഓൺ ഡൂയിങ്. 4 ലത്തറൻ സുനഹദോസിൻ്റെ ഒരു ഡിഗ്രിയാണ് ഇവിടെ ഈ സാർവത്രിക മതബോധനം ഇങ്ങനെ ഉദ്ധരിക്കുന്നത്. പിശാചും അവൻ്റെ അനുയായികളായ അശുദ്ധാത്മാക്കളും സ്വാഭാവികമായും ദൈവത്താൽ നന്മയായി സൃഷ്ടിക്കപ്പെട്ടവയാണ്. പക്ഷേ സ്വന്തം അവരുടെ തന്നെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അവർ തിന്മയായിത്തീരുന്നത്. ഇനി 393-ാമത്തെ ഖണ്ഡികയിൽ ഇങ്ങനെ പറയും, ഇറ്റ് ഈസ് ദ ഇറിവോക്കബിൾ ക്യാരക്ടർ ഓഫ് ദെയർ ചോയ്സ് ആൻഡ് നോട്ട് എ ഡിഫെക്റ്റ് ഇൻ ദ ഇൻഫിനിറ്റ് ഡിവൈൻ മേഴ്സി ദാറ്റ് മേക്സ് ദ ഏഞ്ചൽസ് സിൻ അൺഫൊഗിവബിൾ. ദൈവത്തിൻ്റെ കരുണയുടെ കുറവല്ല ഈ ദൂതന്മാരെടുത്ത തീരുമാനത്തിൻ്റെ നിർണായകത്വമാണ്. തിരിച്ചെടുക്കാൻ പറ്റാത്ത ആ ഒരു സ്വഭാവമാണ് ഇവരുടെ പാപത്തെ മാപ്പില്ലാത്തതാക്കി തീർക്കുന്നത്. അത് തുടർന്ന് പറയും, ദർ ഈസ് നോ റിപ്പൻറ്റൻസ് ഫോർ ദ ഏഞ്ചൽസ് ആഫ്റ്റർ ദെയർ ഫോൾ ജസ്റ്റ് ആസ് ദർ ഈസ് നോ റിപ്പൻറ്റൻസ് ഫോർ മെൻ ആഫ്റ്റർ ദെയർ ഡെത്ത്. പതനത്തിന് ശേഷം ഈ മാലാഖമാർക്ക് അനുതാപം അസാധ്യമാണ്. അതുപോലെ തന്നെ മരണത്തിന് ശേഷം പാപികൾക്കും മരണത്തിനപ്പുറത്തൊരു മാനസാന്തരം സാധ്യമല്ല. അധപ്പതനത്തിന് ശേഷം മാലാഖമാർക്ക് മാനസാന്തരം സാധ്യമല്ല. ഇത് നിർണായകമായി സഭ പഠിപ്പിക്കുന്നതാണ്. ജോൺ ഡമഷ്യൻ, വിശുദ്ധ യോൺ ഡമഷ്യനോയുടെ ഒരു പ്രബോധനം എടുത്തുകൊണ്ടാണ് സാർവത്രിക മതബോധനം ഇങ്ങനെ അനിഷേധ്യമായി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത്. മാലാഖമാർ അധപ്പതിച്ചാണ് പിശാചുക്കളായത്. ഇനി ഈ പിശാചുകൾക്ക് മാനസാന്തരമില്ല. അതുപോലെ തന്നെ മരണത്തിന് ശേഷം മനുഷ്യനും ഒരു മാനസാന്തരം അസാധ്യമാണ്. 394-ാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരം പറയും, ഇൻ ഇറ്റ്സ് കോൺസിക്വൻസസ് ദ ഗ്രേവസ്റ്റ് ഓഫ് ദീസ് വർക്ക്സ് വാസ് ദ മെൻറ്റേഷ്യസ് ഡിഡക്ഷൻ ദറ്റ് ലെഡ് മാൻ ടു ഡിസൊബേ ഗോഡ്. മനുഷ്യനെ ദൈവത്തിൽ അവിശ്വസിക്കാനും ദൈവത്തിൽ നിന്നെതിരെ തിരിക്കാനും ആയി പിശാച് ചെയ്ത നുണയാണ്, പറഞ്ഞ നുണയാണ് അതിൻ്റെ ഏറ്റവും വലിയ ദുഷ്ടതയായി ഇവിടെ സഭ എടുത്തു കാണിക്കുന്നത്. അതേസമയം ഈ തിന്മയുടെ ശക്തിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയില്ല എന്ന് സഭ ഏറ്റുപറയുന്നുണ്ട്. 395-ാമത്തെ ഖണ്ഡികയിൽ, ഇറ്റ് ഈസ് എ ഗ്രേറ്റ് മിസ്റ്ററി ദറ്റ് പ്രോവിഡൻസ് ഷുഡ് പെർമിറ്റ് ഡയബോളിക്കൽ ആക്ടിവിറ്റി ബട്ട് വി നോ ദറ്റ് ഇൻ എവറിഥിങ് ഗോഡ് വർക്ക്സ് ഫോർ ഗുഡ് വിത്ത് ദോസ് ഹു ലവ് ഹിം. എന്തേ ദൈവം തിന്മയുടെ ശക്തിയെ ഇങ്ങനെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു എന്നത് നമുക്ക് മനസ്സിലാകാത്ത ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറച്ചു വിശ്വസിക്കാൻ സഭ നമുക്ക് പറഞ്ഞു തരികയാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കു വേണ്ടി പരിണമിപ്പിക്കുന്നു. അപ്പോൾ പിശാചിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നതാണ്. അത് അശുദ്ധാത്മാക്കൾ ദൈവത്തിനെതിരായി തിരിഞ്ഞ്, അത് മാലാഖമാർ ദൈവത്തിനെതിരായി തിരിഞ്ഞ് അശുദ്ധാത്മാക്കളായി തീർന്നതാണ് അത്രേ. ഇനി ഇവിടെ നിന്ന് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, സഭ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല മരിച്ച മനുഷ്യരുടെ ആത്മാക്കൾ പിശാചുക്കളായിത്തീരുന്നുവെന്ന്. ബൈബിളിൽ അതിന് യാതൊരു തെളിവുമില്ല, യാതൊരു അടിസ്ഥാനവുമില്ല. മരിച്ചവരുടെ ആത്മാക്കൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ആ മരിച്ചവരുടെ ആത്മാക്കളെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാട് ബൈബിളിലുമുണ്ട്, സഭയുടെ പ്രബോധനങ്ങളിലുമുണ്ട്. മരണത്തോടുകൂടി ഓരോ വ്യക്തിയുടെയും വിധി പൂർണ്ണമായും നിർണയിക്കപ്പെടുകയാണ്. മരണ നിമിഷത്തിൽ തന്നെ ഒന്നുകിൽ നിത്യഭാഗ്യത്തിലേക്ക്, ദൈവത്തോടൊന്നിച്ച് സ്വർഗഭാഗ്യത്തിലേക്ക്, പൂർണ്ണമായ സ്നേഹത്തിന് പൂർണ്ണിരുത്തിയവർ ആ നിമിഷത്തിൽ തന്നെ സ്വർഗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടവരാണെങ്കിൽ ദൈവത്തിനു വേണ്ടി തീരുമാനമെടുക്കാൻ കഴിയാതെ വിസമ്മതിച്ച് അകന്നു പോകാൻ തീരുമാനിക്കുന്നവരാണെങ്കിൽ അതേ നിമിഷത്തിൽ തന്നെ നരകത്തിൽ പതിക്കുന്നു. ഇത് രണ്ടിനും മധ്യേ ഒരു ശുദ്ധീകരണത്തിന് സാധ്യതയുണ്ട്. ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുക എന്നാണ് അർത്ഥമാവുക. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്ന് സഭ പഠിപ്പിക്കുന്നില്ല, ബൈബിളിലുമില്ല. ശുദ്ധീകരണം പൂർത്തിയായി കഴിയുമ്പോൾ, ദൈവസ്നേഹത്തിന് പൂർണ്ണതയിലെത്തി കഴിയുമ്പോൾ ആ വ്യക്തികളും സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. ഈ ആത്മാക്കളൊന്നും ഒരിടത്തും അലഞ്ഞു നടക്കുകയോ ആരിലെങ്കിലും പ്രവേശിക്കുകയോ ബാധിക്കുകയോ രോഗികളാക്കുകയോ ചെയ്യുന്നില്ല എന്നതും സഭയുടെ പ്രബോധനമാണ്. ഇനി അടുത്ത ഒരു പടി, ഇന്ന് വളരെയധികം പ്രചാരത്തിലുള്ള ഒരു മൂവ്മെൻ്റ് തന്നെ, ഒരു അനേകായിരം ആളുകൾ ആകർഷിക്കപ്പെടുന്ന ഒരു മൂവ്മെൻറ്റാണ് സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന മൂവ്മെൻറ്റ്. അതിൻ്റെ പ്രണേതാക്കൾ അവകാശപ്പെടുന്നത് മരിച്ച മനുഷ്യരുടെ, അത് പാപത്തിൽ മരിച്ച മനുഷ്യരുടെ ആത്മാക്കൾ അശുദ്ധാത്മാക്കളായിത്തീരുന്നു, പാപം മൂലം അശുദ്ധരായവരാണ് അശുദ്ധാത്മാക്കൾ എന്നറിയപ്പെടുന്നത്. ഈ അശുദ്ധാത്മാക്കൾ അലഞ്ഞു നടക്കുകയും അവർ അനേകരിൽ പ്രവേശിക്കുകയും അനേകരിൽ ദോഷകരമായ സ്വാധീനം ചെലുത്തുകയും ഒക്കെ ചെയ്യുന്നുവെന്നും ആ ആത്മാക്കളെ കീഴ്പ്പെടുത്തണം, മാനസാന്തരപ്പെടുത്തണം, അവരെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കണം എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. അശുദ്ധാത്മാക്കൾ എല്ലാം മാനസാന്തരപ്പെടാൻ സാധ്യതയുണ്ട് എന്ന ഒരു പ്രബോധനമാണ് ഇന്ന് പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. മരിച്ചുപോയവരുടെ ആത്മാക്കളെ വിളിച്ചു വരുത്തി അവരെ സുവിശേഷം അവരോട് സുവിശേഷം പ്രഘോഷിക്കാനും ആ ആത്മാക്കൾ സുവിശേഷം സ്വീകരിച്ച് മാനസാന്തരപ്പെടാനും സാധ്യതയുണ്ടെന്നും അതാണ് തങ്ങളുടെ ഏറ്റവും വലിയ ദൗത്യമെന്നും അവകാശപ്പെടുന്നവരും ഇന്ന് കുറേയേറെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പിശാചുബാധയും പിശാചു ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയം നമുക്ക് പ്രത്യേകം ശ്രദ്ധേയമാണ്. വളരെ വ്യക്തമായി കണ്ട ഒരു കാര്യമാണ്, യേശു ഒരു പിശാചിനോടും സുവിശേഷം പ്രഘോഷിക്കുന്നില്ല. യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനായി അറിയുകയും ഏറ്റുപറയുകയും ചെയ്യുന്നവരാണ് പിശാചുക്കൾ. പക്ഷേ ആ വിശ്വാസ പ്രഖ്യാപനം യേശു ഒരിക്കലും സ്വീകരിക്കുന്നില്ല. നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് വിളിച്ചു പറയുമ്പോൾ നിശബ്ദരായിരിക്കാനാണ് യേശു പറയുന്നത്. യു ഷട്ട് അപ്പ്, നിശബ്ദരായിരിക്കുക, മിണ്ടരുത്. അനേകം പിശാചുക്കൾ യേശുവിനെ ദൈവത്തിന് പുത്രനായി ഏറ്റു പറയുമ്പോൾ അവയെ സംസാരിക്കാൻ യേശു അനുവദിക്കുന്നില്ല. ഇങ്ങനെയുള്ളൊരു പൈശാചികമായ വിശ്വാസ പ്രഖ്യാപനം യേശുവിന് സ്വീകാര്യമല്ല. അറിവുകൊണ്ട് മാത്രം ആരും രക്ഷ പ്രാപിക്കുന്നില്ല എന്ന് ചുരുക്കം. അത് യാക്കോബ് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് പിശാചിൻ്റെ വിശ്വാസത്തെക്കുറിച്ച്. യാക്കോബ് എഴുതിയ ലേഖനം 2:19 ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, അത് നല്ലത് തന്നെ. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു, അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. ഭയന്ന് വിറച്ചതുകൊണ്ടും വിശ്വാസം കൊണ്ടും മാത്രം ആരും രക്ഷ പ്രാപിക്കുന്നില്ല. അപ്പോൾ പിശാചുക്കൾക്ക് ഒരു തരത്തിലും രക്ഷ സാധ്യമല്ല എന്ന പഠനമാണ് ഇവിടെ വ്യക്തമായും കിട്ടുക. അതുകൊണ്ട് പിശാചുക്കളോട് സുവിശേഷം പ്രഘോഷിക്കുക എന്നത് മൗഢ്യമെന്നല്ലാതെ എന്തു പറയും സ്വന്തം കണ്ടുപിടുത്തമായിട്ട് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മരിച്ച മനുഷ്യരുടെ ആത്മാക്കൾ ഒരിക്കലും അശുദ്ധാത്മാക്കളായിത്തീരുന്നില്ല. ആ ആത്മാക്കൾക്ക് പിന്നീട് മോചനത്തിന് ഒരു സാധ്യതയുമില്ല. അപ്പോൾ ഇത് വളരെ വ്യക്തമായി സഭയുടെ പ്രബോധനത്തിൽ നമ്മൾ വായിച്ചു കേട്ടതാണ്. അശുദ്ധാത്മാക്കൾക്ക് മാനസാന്തരം സാധ്യമല്ലാത്തതുപോലെ തന്നെ മരണത്തിന് ശേഷം മരിച്ച മനുഷ്യരുടെ ആത്മാക്കൾക്കും മാനസാന്തരം സാധ്യമല്ല. ഇപ്പോൾ യേശു പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം കൊടുത്തിരിക്കുന്നു. ഇനി ബഹിഷ്കരിക്കുക മാത്രമല്ല, ഈ പിശാചുക്കളെ കീഴ്പ്പെടുത്തണമെന്നും മാനസാന്തരപ്പെടുത്തണമെന്നും ചിലർ പറയാറുണ്ട്. അതിന് അടിസ്ഥാനമായിട്ട് എടുത്തു കാണിക്കുന്ന ശിഷ്യന്മാരുടെ തന്നെ പ്രസ്താവനയാണ്, കർത്താവെ ഇതാ പിശാചുക്കൾ ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. പിശാചുക്കൾ കീഴ്പ്പെടുന്നു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് പിശാചുക്കൾ ഇവരുടെ ആജ്ഞാനുവർത്തികളായി പറയുന്നവരൊക്കെ ചെയ്യുന്നു എന്നല്ല. പിശാചിൻ്റെ മേൽ ഇവർക്ക് ആധിപത്യമുണ്ട്. പിശാചിനെ പുറത്താക്കാനുള്ള യേശുവിൻ്റെ കൽപ്പന, യേശുവിൻ്റെ അധികാരം ഉപയോഗിക്കുമ്പോൾ പിശാചുകൾ പുറത്താവാൻ അനുസരിക്കാൻ നിർബന്ധിതരാകുന്നു. അതല്ലാതെ ഇവരുടെ വാക്കുകൾ കേട്ട് മാനസാന്തരപ്പെടുകയും ഇവരുടെ അനുയായികളായി തീരുകയും ചെയ്യുന്നു എന്നർത്ഥമില്ല. പിശാചുക്കളെ കീഴടക്കുക എന്ന് പറയുമ്പോൾ വിശ്വാസത്തിലേക്ക് നയിക്കുകയെന്നല്ല, പിശാചിൻ്റെ ശക്തിയിൽ നിന്ന്, ആധിപത്യത്തിൽ നിന്ന്, ആ ആധിപത്യത്തിന് കീഴിലുള്ള വ്യക്തികളെ, അടിമകളായവരെ മോചിപ്പിക്കുക എന്നാണ് അർത്ഥം. മനുഷ്യനിൽ ആവസിച്ചിരിക്കുന്ന പിശാചുകളെ ബഹിഷ്കരിക്കുക, പിശാചിൻ്റെ ആധിപത്യത്തിലിരിക്കുന്ന മനുഷ്യരെ മോചിപ്പിക്കുക. അതല്ലാതെ ഈ പിശാചുക്കളെ ഒരിക്കലും മാനസാന്തരപ്പെടുത്താനോ അവരെ രക്ഷയിലേക്ക് നയിക്കാനോ സാധ്യമല്ല. ഇത് സുവിശേഷത്തിൻ്റെ അസന്നിഗ്ധമായ പ്രബോധനമാണ്. തന്നെയുമല്ല, ഒരു സംഘട്ടനം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കുക. നന്മയും തിന്മയും തമ്മിലുള്ള സംഘട്ടനം, നന്മയും തിന്മയും തമ്മിൽ, സാത്താനും ദൈവവും തമ്മിലുള്ള സംഘട്ടനം, അത് വെളിപാട് പുസ്തകം 12 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിൽ വളരെ വ്യക്തമായി പ്രതീകങ്ങളിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും നമ്മളെ എടുത്തു കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശു കടന്നു വന്നിരിക്കുന്നത് പിശാചുക്കളെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടിയല്ല, പിശാചിൽ നിന്ന്, പിശാചിൻ്റെ തിന്മയുടെ ആധിപത്യത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ വിമോചനത്തിലൂടെ, വിമോചനം സംഭവിക്കുന്ന ദൈവരാജ്യ പ്രഘോഷണത്തിലൂടെയാണ്. ദൈവരാജ്യം ഇവിടെ യാഥാർത്ഥ്യമായിത്തീരുമ്പോൾ, ദൈവരാജ്യത്തിൽ സുവിശേഷം പ്രഘോഷിക്കപ്പെടുകയും ആ സുവിശേഷ പ്രഘോഷത്തിൽ ആളുകൾ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ, തിന്മയുടെ ആധിപത്യത്തിൽ നിന്ന് അവർ വിമോചിതരാകുന്നു. അപ്പോൾ ഇതാണ് പിശാചു ബഹിഷ്കരണത്തിൻ്റെ മുഖ്യമായ ലക്ഷ്യം. ഇനി പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ സഭയുടെ ആധികാരികമായ പ്രബോധനം എന്താണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. പ്രത്യേകിച്ചും ഇന്ന് പിശാചു ബഹിഷ്കരണത്തിന് ഇറങ്ങിത്തിരിക്കുന്നവർ. സാർവത്രിക മതബോധനത്തിൻ്റെ 1673 ഖണ്ഡികയിൽ ഈ പിശാചു ബഹിഷ്കരണത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ദ സോളം എക്സോസിസം കോൾഡ് മേജർ എക്സോസിസം ക്യാൻ ബി പെർഫോംഡ് ഓൺലി ബൈ എ പ്രീസ്റ്റ് വിത്ത് ദ പെർമിഷൻ ഓഫ് ദ ബിഷപ്പ്. മെത്രാൻ നിയോഗിക്കുന്ന വൈദികന് മാത്രമാണ് മേജർ എക്സോർസിസം അഥവാ പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള അധികാരം സഭ നൽകുന്നത്. ഇങ്ങനെ പിശാച് ബഹിഷ്കരണത്തിന് ഉദ്യമിക്കുന്ന വൈദികൻ നിയുക്തനായ വ്യക്തി വളരെ ശ്രദ്ധാപൂർവം പ്രാർത്ഥനയോടെ വ്യക്തമായ അറിവോടെ നീങ്ങണമെന്നും പറയുന്നുണ്ട്. ദ പ്രീസ്റ്റ് മസ്റ്റ് പ്രൊസീഡ് വിത്ത് പ്രൂഡൻസ് സ്ട്രിക്ട്ലി ഒബ്സർവിംഗ് ദ റൂൾസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ചർച്ച്. എക്സോർസിസം ഈസ് ഡിറക്റ്റഡ് അറ്റ് ദ എക്സ്പൾഷൻ ഓഫ് ഡീമൺസ് or to the liberation from demonic possession through the spiritual authority which Jesus entrusted to the church. യേശു ക്രിസ്തു സഭയ്ക്ക് നൽകിയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പിശാചുക്കളുടെ ആധിപത്യത്തിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുക എന്നതാണ് പിശാചു ബഹിഷ്കരണം കൊണ്ട് അർത്ഥമാക്കുക. പക്ഷേ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നു, ഇൽനെസ് എസ്പെഷ്യലി സൈക്കോളജിക്കൽ ഇൽനെസ് ഈസ് എ വെരി ഡിഫറെൻറ്റ് മാറ്റർ. ട്രീറ്റിംഗ് ദം ഈസ് ദ കൺസേൺ ഓഫ് മെഡിക്കൽ സയൻസ്. രോഗങ്ങൾ, പ്രത്യേകിച്ചും മാനസിക രോഗങ്ങൾ, പിശാചുബാധയിൽ നിന്ന് വേർതിരിച്ച് കാണേണ്ടതുണ്ട്. അസാധാരണമായ മാനസിക പ്രതിഭാസങ്ങളെല്ലാം പിശാചുബാധയായി കണക്കാക്കാതിരിക്കുക. മനുഷ്യനുണ്ടാകുന്ന അഴക്കദോഷം, നിരന്തരമായുണ്ടാകുന്ന നഷ്ടങ്ങൾ, ആത്മഹത്യാ പ്രവണത, ലൈംഗികമായ ആസക്തി, മദ്യപാനാസക്തി, ഇങ്ങനെ പല കാര്യങ്ങളും മനുഷ്യനിലുണ്ടാവാം. ഇതെല്ലാം പിശാചുബാധയാണെന്ന് വ്യാഖ്യാനിക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന് മുമ്പേ അന്വേഷിക്കേണ്ടതുണ്ട്, ഇത് പിശാചുബാധയാണോ, മാനസിക രോഗമാണോ, അതോ എൻ്റെ തെറ്റായ ചില തീരുമാനങ്ങളുടെയും പ്രവർത്തനശൈലിയുടെയും ഒക്കെ ഫലമാണോ. നിരന്തരമായി കച്ചവടത്തിൽ ലാഭം ഉണ്ടാകുന്നത് പിശാചുബാധയാണെന്ന് വിശദീകരിക്കുന്നതിന് മുമ്പേ എൻ്റെ നിലപാടുകൾ എന്താണ്, പ്രവർത്തനശൈലി എന്താണ് പലപ്പോഴും ശ്രമിക്കണം, അന്വേഷിക്കണം. അതല്ലാതെ എല്ലായിടത്തും പിശാചിനെ കാണുകയും ബഹിഷ്കരിക്കാൻ പോവുകയും ചെയ്താൽ ചെന്നു വീഴുന്നത് കൂടുതൽ അപകടത്തിലേക്കായിരിക്കും. Therefore, before an exorcism is performed, it is important to ascertain that one is dealing with the presence of the evil one and not an illness. ഇപ്പോൾ പിശാജ് ബഹിഷ്കരിക്കുന്നതിന് മുമ്പേ ഇവിടെ പിശാജുണ്ട്, പിശാജു ബാധിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായതിന് ശേഷമേ ബഹിഷ്കരിക്കാനായിട്ട് ശ്രമിക്കാവൂ. ഈ ബഹിഷ്കരിക്കാനുള്ള അധികാരവും സഭ എല്ലാവർക്കും നൽകിയിട്ടില്ല. പലപ്പോഴും പിശാജ് ബഹിഷ്കരണം എന്ന് പറഞ്ഞ് നടക്കുന്നത് മനുഷ്യനെ കബളിപ്പിക്കലും വഞ്ചിക്കലുമാണ്. മനുഷ്യൻ്റെ അബോധ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെ, മനസ്സിൻ്റെ ഘടനയെക്കുറിച്ചോ മാനസിക രോഗങ്ങളെക്കുറിച്ചോ വ്യക്തമായ രൂപമില്ലാതെ കാണുന്നിടത്തെല്ലാം പിശാചുണ്ട് എന്ന് പഠിപ്പിക്കുകയും ഇങ്ങനെ പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ബഹിഷ്കരിക്കുന്നതിലൂടെ വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കുകയും ചെയ്യുന്ന വ്യക്തികളും പ്രസ്ഥാനങ്ങളുമൊക്കെ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അന്ധവിശ്വാസങ്ങൾ ഒരുപാട് നിലനിൽക്കുന്ന ഈ മേഖലയിൽ വഞ്ചിക്കപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തന്നെയുമല്ല, പിശാചുക്കളെയും സാത്താനെയും ഒക്കെ പ്രസംഗിച്ചു മാനസാന്തരപ്പെടുത്താൻ ശ്രമിക്കുന്നവർ അവസാനം ഈ പിശാചിൻ്റെയും സാത്താൻ്റെയും തന്നെ കെണിയിൽ വീഴുകയും നുണയനും കൊലപാതകയുമായ അവൻ്റെ പിണിയാടുകളായിത്തീരുകയും അവസാനം നാശത്തിൽ ചെന്ന് വധിക്കുകയും ചെയ്യാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പഠനം അവസാനിപ്പിക്കാം. കാരണവാനും സ്നേഹനിധിയുമായ യേശുവെ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. തിന്മയുടെ ശക്തിയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കാനായി കടന്നു വന്ന കർത്താവേ, ഇന്നും ഞങ്ങളുടെ സമൂഹത്തിൽ ആവസിച്ചിരിക്കുന്ന തിന്മയുടെ ശക്തിയെ തിരിച്ചറിയുന്നതിന് അവിടുന്ന് ഞങ്ങൾക്ക് ഉൾക്കണ്ണുകൾ തുറന്നു തരണമേ. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നതിനും ആ പ്രഘോഷിക്കുന്ന സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതിനും അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നന്മയും തിന്മയും വേർതിരിച്ചറിയുവാനുള്ള ആ ഉൾക്കാഴ്ച വിവേകം കർത്താവേ അവിടെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. തിന്മയുടെ ശക്തികളിൽ നിന്ന് കർത്താവ് ഞങ്ങളെ മോചിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര